السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، سهودرنا برشد قرآن الله عن بلامة سورة قاف. ഈ സൂറത്തിന്റെ തഫ്സീറാണ് ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത്. ഈ സൂറത്തിന്റെ പ്രത്യേകത, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പേർ ഒരുമിച്ചു കൂടുന്ന നിസ്കാരങ്ങളിൽ, അതായത് സലാത്തുൽ ഈദ്, പെരുന്നാൾ നിസ്കാരങ്ങൾ, അങ്ങനെ ഒരുപാട് പേർ ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യാറുണ്ടായിരുന്ന സൂറത്തുകളിലൊന്നാണിത്. ഉമ്മു ഹിഷാം ബിൻത് ഹാരിഥ എന്ന സഹാബി വനിത പറയുകയാണ്, വമ അഖദ്തു ഖാഫ വൽ ഖുർആനിൽ മജീദ് ഇല്ല അല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ സൂറത്ത് ഖാഫ് പഠിച്ചത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്. അവിടുന്ന് വകാന യഖ്റഉഹ കുല്ല യൗമ ജുമഅ കുല്ല യൗമ ജുമഅത്തിൻ അലൽ മിംബരി ഇദാ ഖതബ അന്നാസ്. ജനങ്ങളോട് ഖുതുബ പറയുന്ന വെള്ളിയാഴ്ചകളിൽ, യൗമ ജുമഅയിൽ, മിംബറിന്മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ ഈദ് നിസ്കാരത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പാരായണം ചെയ്യാറുണ്ടായിരുന്നതായി ഹദീസുകളിൽ കാണാം. ഖുർആനിലെ സൂറത്തുകൾ ഓതാനുള്ള എളുപ്പത്തിന് സഹാബിമാർ പലതായി തിരിച്ചിരുന്നു, ഓതാനുള്ള സൗകര്യത്തിന്. ഉദാഹരണത്തിന് അൽ ബഖറ, ആലു ഇംറാൻ, നിസാ, ഇത് മൂന്നും ഒരു വിഭാഗമായി, ശേഷമുള്ള അഞ്ച് സൂറത്തുകൾ വേറൊരു വിഭാഗമായി. വേറെ അതിൻ്റെ വലിപ്പം ഏകദേശം ഇങ്ങനെയാണ്. പിന്നെയുള്ള ഏഴ് സൂറത്തുകൾ, ശേഷമുള്ള ഒൻപത് സൂറത്തുകൾ, അതിനുശേഷമുള്ള പതിനൊന്ന് സൂറത്തുകൾ, പിന്നെയുള്ള പതിമൂന്ന് സൂറത്തുകൾ, പിന്നെ മുഫസ്സൽ എന്ന് പറയും, അതിനുശേഷമുള്ള സൂറത്തുകൾ, ഏകദേശം ഒരേ വലിപ്പമുള്ള സൂറത്തുകൾ, മുഫസ്സലായ സൂറത്തുകൾ. സൂറത്ത് ഖാഫ് തൊട്ട് താഴെയുള്ള സൂറത്തുകളാണ് അങ്ങനെ അറിയപ്പെടുന്നത്, മുഫസ്സലായ സൂറത്തുകൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല നിസ്കാരങ്ങളിലും ഇതുപോലത്തെ സൂറത്തുകൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു. ഇമാം ബിൻ കസീർ പറയുന്നത് കാണാം, والقصد ان رسول الله صلى الله عليه وسلم كان يقرا بهذه السوره في المجامع الكبار. ഒരുപാട് പേർ ഒരുമിച്ച് ചേരുന്ന സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഓതാറുണ്ടായിരുന്നു. كالعيد والجمع عيد പോലെ, ജുമഅ പോലെ, الاستماعها على ابتداء الخلق. കാരണം ഈ സൂറത്തിൽ സൃഷ്ടിപ്പിന്റെ തുടക്കത്തെ കുറിച്ച് കാണാം. والبعث والنشور والمعاد والقيام والحساب. അള്ളാഹു മനുഷ്യരെ എല്ലാം അവരുടെ മരണശേഷം രണ്ടാമത് ജീവിപ്പിക്കുന്നത്, അവങ്കലേക്ക് ഒരുമിച്ച് കൂട്ടുന്നത്, അള്ളാഹുവിലേക്ക് അവർ തിരിച്ചു പോകേണ്ടി വരുന്നത്, അള്ളാഹുവിൻ്റെ മുന്നിൽ അവർ നിൽക്കേണ്ടി വരുന്നത്, അവൻ്റെ വിചാരണയ്ക്ക് അവർ വിധേയരാകുന്നത്, വൽ ജന്നത്തി വന്നാർ, സ്വർഗത്തെക്കുറിച്ച്, നരകത്തെക്കുറിച്ച്, വ സവാബി വൽ ഇഖാബ്, അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെക്കുറിച്ചും അവൻ്റെ ശിക്ഷയെക്കുറിച്ചും, വ തർഗീബ് വ തർഹീബ്, അതുപോലെ അള്ളാഹുവിൻ്റെ പ്രതീക്ഷയെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ, അവൻ്റെ കാരുണ്യം, അവൻ്റെ പ്രതിഫലം, അതിനെക്കുറിച്ച് ആഗ്രഹം ജനിപ്പിക്കുക, അവൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന മഹത്തായ ഒരു സൂറത്താണിത്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഖാഫ് വൽ ഖുർആനിൽ മജീദ്, മഹത്തരമായ ഖുർആൻ തന്നെ സത്യം. ഖാഫ് വൽ ഖുർആനിൽ മജീദ്. ഖാഫ് എന്നത് പരിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളുടെയും തുടക്കത്തിലുള്ള മുഖത്തായ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒറ്റയായി വന്ന അക്ഷരങ്ങളിൽ ഒന്നാണ് ഖാഫ്. ഖുർആനിൽ ഇങ്ങനെ പല നിലക്ക് കാണാം, അലിഫ് ലാം മീം, അലിഫ് ലാം റാ, അലിഫ് ലാം മീം സാദ്, സാദ് നൂൻ, കാഫ് ഹാ യാ ഐൻ സാദ്, ഇങ്ങനെയൊക്കെ കാണാം. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? പല മുൻഗാമികളും പറഞ്ഞത് കാണാം, ഖുർആനിൽ ഈ അക്ഷരങ്ങൾ പറഞ്ഞതിനു ശേഷം അധിക സ്ഥലത്തും ഏകദേശം എല്ലാ സ്ഥലത്തും വന്നിട്ടുള്ളത് ഖുർആനിനെ കുറിച്ചാണ്. അലിഫ് ലാം മീം, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ, ഖുർആനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതാണ് കിതാബ്, ഇതിൽ യാതൊരു സംശയവുമില്ല. അലിഫ് ലാം മീം, തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി റബ്ബിൽ ആലമീൻ, സൂറത്തു സജ്ദ. ഇങ്ങനെ ഖുർആനിനെ കുറിച്ച് കാണാം ഇങ്ങനെ ഈ അക്ഷരങ്ങൾക്ക് ശേഷം ഏകദേശം എല്ലായിടത്തും. അതുകൊണ്ടുള്ള ഉദ്ദേശം വല്ലാഹു അലം, കാരണം ഇതാ നിങ്ങൾക്കറിയാവുന്ന ഈ അക്ഷരങ്ങളെ ഖുർആനിലുള്ളൂ, അറബികൾക്കറിയാവുന്ന പരിചിതമായ ഈ അക്ഷരങ്ങൾ കൊണ്ടാണ് ഖുർആൻ. എന്നാൽ ഇതുപോലൊന്ന് ഒരു പടപ്പിനും കൊണ്ടുവരാൻ കഴിയില്ല. ഖുർആനിൽ എന്തേ ഉള്ളൂ, എല്ലാവർക്കും അറിയുന്ന അക്ഷരങ്ങളാണ്. എന്നാൽ അതുപോലൊന്ന് ഒരാൾക്കും കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന അള്ളാഹുവിന്റെ വെല്ലുവിളി ഈ അക്ഷരങ്ങളിൽ ഉണ്ട്. അതുകൊണ്ടാണ് അതിനുശേഷം എല്ലായിടത്തും ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് കാണാം. മാത്രമല്ല ഈ അക്ഷരങ്ങൾ 14 അക്ഷരങ്ങളാണ് ഖുർആനിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുക. അറബിയിൽ അക്ഷരങ്ങൾ 28 അതിൽ പകുതി. അതുപോലെ അക്ഷരങ്ങൾ പല വിഭാഗങ്ങളായി തിരിച്ചാൽ പല നിലക്ക് അക്ഷരങ്ങളുണ്ട്. ഇസ്തിഅലാഇന്റെ ഹർഫുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നാവ് ഉയർത്തി ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ, ഹോ പോലെയുള്ള അക്ഷരങ്ങൾ. അതുപോലെ ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ, അക്ഷരങ്ങൾ പല വിഭാഗങ്ങളാണ്. ഇല്ലത്തിന്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അധികം ശക്തിയില്ലാത്ത അക്ഷരങ്ങളുണ്ട്, അലിഫ് പോലെ, വാവു പോലെ, യാവു പോലെ. കൽക്കലയുടെ അക്ഷരങ്ങൾ, സുക്കൂന് വന്നാൽ പോലും ചലിക്കുന്നത് പോലെ ഉച്ചരിക്കേണ്ടി വരുന്ന ഖാഫ്, താ, ബാ, ജീം, ദാൽ പോലെയുള്ള അക്ഷരങ്ങൾ. അത് അവസാനിക്കുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, സുക്കൂനാണെങ്കിലും ചലിക്കുന്നത് പോലെയാണ് നമ്മൾ ഉച്ചരിക്കുക. ഇങ്ങനെയുള്ള അക്ഷരങ്ങൾ, ഇതുപോലെ അക്ഷരങ്ങളുടെ ഗണത്തിൽ ഉള്ള എല്ലാ വിഭാഗത്തിൽ നിന്നും ഓരോ പ്രതിനിധി എന്നതുപോലെ ഈ അക്ഷരങ്ങളിൽ കാണാം. 14 അക്ഷരങ്ങളാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അലിഫ്, ലാം, മീം, നൂൻ, സാദ്, ഹാ, കാഫ്, യാ, ഖാഫ്, താ, ഐൻ, ലാം, ഹാ, സീൻ, ഇങ്ങനെ 14 അക്ഷരങ്ങൾ. ഇമാം ഇബ്നു കസീർ സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിൽ ആ അക്ഷരങ്ങളൊക്കെ കൂട്ടി ഒരു വാചകം പറഞ്ഞു. അക്ഷരങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്. നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിർറുൻ, നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിർറുൻ. ഈ വാചകം പഠിച്ചാൽ ഈ 14 അക്ഷരങ്ങൾ അതിന് വന്നു എന്നാണ്. നസ്സുൻ പറഞ്ഞാൽ ഇതൊരു ഒരു ടെക്സ്റ്റാണ്. ഈ കാര്യം, ഈ വാക്യം ഹകീമുൻ, യുക്തിസഹമായ ഒരു വാക്യമാണ്. ഖാതിഉൻ, ഖണ്ഡിതമാണിത്. ലഹു സിർറുൻ, അതിൻ്റെ പിന്നിൽ ഒരു രഹസ്യവുമുണ്ട്. ഈ വാചകം പഠിച്ചു വെച്ചാൽ ഖുർആനിലെ ഈ 14 അക്ഷരങ്ങൾ പഠിച്ചു. നസ്സുൻ ഹകീമുൻ ഖാതിഉൻ ലഹു സിർറുൻ, 14 അക്ഷരങ്ങൾ. ഇതാണ് പരിശുദ്ധ ഖുർആനിലെ തുടക്കത്തിൽ വന്നിട്ടുള്ള 14 അക്ഷരങ്ങൾ. അതിൻ്റെ പിന്നിൽ അള്ളാഹുവിൻ്റെ മഹത്തായ ഉദ്ദേശങ്ങളുണ്ട്. എന്നാൽ പൊതുവെ മുഫസ്സിറുകളിൽ പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതാണ്. കാരണം ഖുർആനിൽ ഒരു കാര്യം പോലും വ്യർത്ഥമായില്ല, അർത്ഥമില്ലാതെയില്ല. അതിനർത്ഥമുണ്ട്, അതിനർത്ഥമുണ്ട്. ഖുർആനിൽ നോക്കിയാൽ അതിൻ്റെ ശേഷം പൊതുവെ എല്ലായിടത്തും ഇതാണ് കാണുക, ഖുർആനിനെ കുറിച്ച് ഇത് ഈ അക്ഷരങ്ങൾ. എന്നാൽ പറയു നബിയെ, മനുഷ്യരും ജിന്നുകളും എല്ലാം ഒരുമിച്ച് ചേർന്നാലും എന്നിട്ട് ഇതുപോലെ ഈ ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചാൽ അവർക്കതുപോലൊന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല. അവർ പരസ്പരം സഹായിച്ചാൽ പോലും ജിന്നിനും ഇൻസിനും ജിന്നുവർഗത്തിനും ഇൻസുവർഗത്തിനും മുഴുവൻ ഒരുമിച്ച് ചേർന്നാൽ പോലും ഈ ഖുർആനിലെ ഒരൊറ്റ സൂറത്ത് പോലെ ഒരു സൂറത്ത് കൊണ്ടുവരാൻ സാധ്യമല്ല. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത് ഇന്ന അഅതൈനാകൽ കൗസർ, അതിൻ്റെ വലിപ്പമുള്ള സൂറത്ത് ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫത്ഹ്, അതുപോലത്തെ ഒരു സൂറത്ത്, ഇത്ര ചെറുതാണ്, അതുപോലൊരു സൂറത്ത് കൊണ്ടുവരാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ വെല്ലുവിളിയാണ്. ഇതാ നൂറ്റാണ്ടുകൾ, 14 നൂറ്റാണ്ടുകൾ പിന്നിട്ടു, എത്രയോ അറബിയിൽ ഫസഹായ അറബി ഭാഷയിലേറെ കഴിവുള്ള ഭാഷാപണ്ഡിതർ, വലിയ വാക്ചാതുര്യമുള്ള ആളുകൾ, സാഹിത്യം പഠിച്ച ആളുകൾ കഴിഞ്ഞുപോയി. അവരെല്ലാം അള്ളാഹുവിൻ്റെ ഈ വെല്ലുവിളിക്ക് മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു. ഈ ഭാഷ പഠിക്കുക എന്നത് അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ അജബ്, അതിൻ്റെ അത്ഭുതം മനസ്സിലാകാൻ സഹായിക്കുന്ന കാര്യമാണ്. എങ്ങനെയാണ് ഖുർആൻ മനസ്സിലായ ഒരാൾ, ഖുർആൻ കേട്ട ഒരാൾ, ഖുർആനിൻ്റെ മധുരം നുകർന്ന ഒരാൾ അതിനെ നിഷേധിക്കുക? മുശ്രിക്കുകൾ ഭയന്നിരുന്നു, അവരുടെ സ്ത്രീകൾ അവരുടെ കുട്ടികൾ ഇവരൊക്കെ ഖുർആൻ കേൾക്കുന്നത് മക്കാ മുശ്രിക്കുകൾ പേടിച്ചിരുന്നു, അതുകൊണ്ടാണ് അവർ ഒച്ചയിടാൻ തീരുമാനിച്ചു. وقال الذين كفروا لا تسمعوا لهذا القران والغوا فيه لعلكم تغلبون അവർ പറഞ്ഞു നിങ്ങൾ ഈ ഖുർആൻ കേൾക്കരുത്, അതോടും ഒച്ചയിടുക, ഒച്ചയിട്ട് തോൽപ്പിക്കുക, لعلكم تغلبون നിങ്ങൾക്ക് അതിനെ തോൽപ്പിക്കാൻ വേണ്ടി. അല്ലാഹു ഇദാ പറയുന്നു ഖാഫ് വൽ ഖുർആനിൽ മജീദ്, മജീദായ ഖുർആൻ, അങ്ങേയറ്റം മഹത്തരമായ ഈ ഖുർആൻ തന്നെ സത്യം, എല്ലാ ഔന്നത്യവും ഉന്നതിയും മഹത്വവും ഖുർആനിനാണ്, ഖുർആനിലാണ് നമ്മുടെ മഹത്വമുള്ളത്. ലഖദ് അൻസൽന ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുകും അഫല തഅഖിലൂൻ, നിങ്ങൾക്ക് നാം ഇതാ ഒരു കിതാബ് ഇറക്കിയിരിക്കുന്നു, അതിലാണ് നിങ്ങളുടെ ദിക്റുള്ളത്, ഫീഹി ഷറഫുക്കും, അതിലാണ് നിങ്ങളുടെ മഹത്വമുള്ളത് എന്നാണ് അതിൻ്റെ വ്യാഖ്യാനമായി മുൻഗാമികൾ അവരിൽ ചിലർ പഠിപ്പിച്ചത്. നമ്മുടെ മഹത്വം ഈ ഖുർആനിലാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ليدبروا آياته وليتذكر أولو الألباب. نعم أبدأ بيشا مبارك آية بركة الله غرانتها ماند ليدذكروا آياته إذن آياته غلق كورج ورشين دي كان وليتذكر أولو الألباب بدي الله ورهدنا كورج وطالوجي كان أفلا يتدبرون القرآن أم على قلوب أقفالها قرآننا كورج ورشين دي كون اللي അതല്ല ഹൃദയങ്ങൾ പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണോ? അഫല യതദബ്ബറൂന ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹ് ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഈ ഖുർആനിനെ കുറിച്ച് അവർ ആലോചിക്കുന്നില്ലേ? ഇതെങ്ങാനും അള്ളാഹു അല്ലാത്ത മറ്റു വല്ലവരിൽ നിന്നും ആയിരുന്നുവെങ്കിൽ ലവജദു അവർക്കിതിൽ കാണാൻ കഴിഞ്ഞേനെ, ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് ഭിന്നാഭിപ്രായങ്ങൾ, ഒരിടത്ത് പറഞ്ഞതിനെതിര് വേറൊരു സ്ഥലത്ത് ഇല്ല. മനുഷ്യ ഖുർആൻ സത്യസമ്പൂർണമാണ്. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതിഹി അഖ്വം, ഏറ്റവും നേരായ മാർഗത്തിലേക്ക് ഇത് ക്ഷണിക്കുന്നു. അള്ളാഹുവിൽ നിന്നുള്ള നൂറാണിത്, ഇത് നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പ്രകാശമാണ്, അവൻ്റെ സന്മാർഗമാണ്, മുഅ്മിനുകൾക്കുള്ള കാരുണ്യമാണ്, അവരുടെ ഹൃദയങ്ങൾക്ക് അതിലെ രോഗങ്ങൾക്ക് ഉള്ള ശമനമാണ്. എത്ര അന്ധമായ കണ്ണുകളാണ് ഖുർആൻ കൊണ്ട് വെളിച്ചം കണ്ടത്, എത്ര അടഞ്ഞുപോയ ഹൃദയങ്ങളാണ് ഖുർആൻ കൊണ്ട് സത്യത്തിലേക്ക് തുറന്നത്, സത്യം കേൾക്കാതെ പോയ എത്ര എത്ര കാതുകളാണ് അള്ളാഹുവിന്റെ കലാം കൊണ്ട് സത്യം കേട്ടത്. എല്ലാ വറക്കത്തും അള്ളാഹു ഈ കിതാബിൽ വച്ചിരിക്കുന്നു. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വസിയത്ത് ചെയ്തത് ഈ കിതാബ് കൊടുത്ത സുന്നത്തും പിൻപറ്റാനാണ്. നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു പോകുന്നു. ലൻ തദല്ലു മാ തമസ്സക്തും ബിഹിമാ, അത് രണ്ടും മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല. കിതാബ് അല്ലാഹി വസുന്നതി റസൂലിഹി, സുന്നത്ത് റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ കിതാബും അവന്റെ റസൂലിന്റെ സുന്നത്തും. സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ആ കിതാബിലേക്കും അവിടുത്തെ റസൂലിന്റെ സുന്നത്തിലേക്കും മടങ്ങുന്ന അതി ഉമ്മത്തിലെ നല്ലവരായ മുൻഗാമികൾ എങ്ങനെ മനസ്സിലാക്കിയോ, എങ്ങനെ പ്രാവർത്തികമാക്കിയോ, അങ്ങനെ പ്രാവർത്തികമാക്കുന്ന ആളുകളിൽ നമ്മയും മുസ്ലിം ഉമ്മത്തിനെയും അങ്ങനെയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ആമീൻ ആമീൻ. ഖാഫുൽ ഖുർആനിൽ മജീദ് ബല അജിബു അൻജാഅഹും മുൻദിറു മിൻഹും ഫഖാല അൽ കാഫിറൂന ഹാദാ ഷൈഉൻ അജീബ് ബൽ അജിബു. എന്നാൽ അവർ അത്ഭുതപ്പെട്ടു. അൻജാഅഹും അവരിലേക്ക് വന്നു എന്നതിൽ മുൻദിറുൻ ഒരു താക്കീതുകാരൻ മിൻഹും അവരിൽ നിന്ന് തന്നെയുള്ള ഒരു താക്കീതുകാരൻ ഒരു റസൂൽ അവരിലേക്ക് വന്നു എന്നതിൽ അവർ ആശ്ചര്യപ്പെടുന്നു. ഫഖാല അൽ കാഫിറൂൻ എന്നിട്ട് ആ കാഫിറുകൾ പറഞ്ഞു, അള്ളാഹുവിലും അവന്റെ ദീനിലും വിശ്വസിക്കാത്ത ആളുകൾ പറഞ്ഞു, ഹാദാ ഷൈഉൻ അജീബ്, ഹാദാ ഷൈഉൻ, ഇതൊരു കാര്യമാണ്, അജീബ്, അത്ഭുതകരമായ കാര്യമാണ്. അവരതാ ഏറ്റവും ശരിയായ ഹക്കിൽ അവർ അത്ഭുതപ്പെടുന്നു. അള്ളാഹു പറഞ്ഞത് ഇൻ തഅജബ് ഫഅജബുൻ ഖൗലുഹും, ഓ നബിയെ താങ്കൾ അത്ഭുതപ്പെടുകയാണെങ്കിൽ അവരുടെ വാക്കാണ് അത്ഭുതം. ഈ അവരുടെ നിഷേധമാണ് യഥാർത്ഥത്തിൽ അത്ഭുതം. ബലാജിബു അൻജാഅഹും മുൻദിറു മിൻഹും, അവരിൽ നിന്ന് തന്നെ ഉള്ള ഒരു റസൂൽ അവരിലേക്ക് വരിക. മാ ലിഹാദ റസൂൽ യഅ്കുലു ത്തഅാം വയംശീ ഫിൽ അസ്വാഖ്, എന്താണ് ഈ റസൂൽ ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടിയിലൂടെ നടക്കുന്നു, ഒരു മലക്കിനെ അയച്ചുകൂടെ റസൂലായിട്ട്? ഇങ്ങനെ പറഞ്ഞു. ചിലപ്പോൾ അവർ പറഞ്ഞു, ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു, ചിലപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് ഈ നമ്മുടെ കൂട്ടത്തിൽ പണമില്ലാത്ത മുഹമ്മദിന് അള്ളാഹു റിസാലത്ത് കൊടുത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈ രണ്ട് പട്ടണങ്ങളിൽ മക്കയിലെയോ തായിഫിലെയോ ഒരു അളീമിന് എന്തുകൊണ്ടാണ്, വലിയ മഹത്വമുള്ള പണമുള്ള ഒരാൾക്ക് എന്താണ് റിസാലത്ത് കിട്ടാത്തത്? അള്ളാഹു ചോദിച്ചു, അഹും യഖ്സിമൂന റഹ്മത റബ്ബിക്, നിന്റെ റബ്ബിന്റെ കാരുണ്യം റഹ്മത്ത് വീതിച്ചു കൊടുക്കുന്ന അവരാണോ? നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും, അവരുടെ ജീവിത മാർഗം സമ്പത്ത് നാമാണ് അവർക്ക് വീതിച്ചു കൊടുത്ത്. ചിലർ പണക്കാരാക്കിയതും ചിലരെ സാധുക്കളാക്കിയത് അവരാണോ? അള്ളാഹുവാണ്. എന്നതുപോലെ അള്ളാഹു തീരുമാനിക്കും ആരെ റസൂലാക്കണമെന്ന്. ഇങ്ങനെ അവരിൽ നിന്ന് തന്നെ റസൂൽ വന്നു എന്നതിൽ അവർ അത്ഭുതപ്പെടുന്നു. അള്ളാഹു ചോദിച്ചിട്ടുണ്ട് സൂറത്ത് യൂനുസിൽ, അകാന ലിന്നാസി അജബൻ അൻ ഔഹൈന ഇലാ റജുലിൻ മിൻഹും അൻ അൻദിറിൻ നാസ്, ജനങ്ങൾക്ക് അത്ഭുതമാണോ അവരിൽ നിന്ന് തന്നെ ഉള്ള ഒരു മനുഷ്യനെ, ഒരു പുരുഷനെ നാം ആ മനുഷ്യന് വഹി നൽകി എന്നത്, നമ്മുടെ സന്ദേശം നൽകി എന്നത്? അൻ അന്തിരി ജനങ്ങൾക്ക് താക്കീത് നൽകാൻ അള്ളാഹു അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അള്ളാഹുവിന്റെ കാരുണ്യമാണത്. അള്ളാഹു മനുഷ്യരെ പോലെ ഭക്ഷണം കഴിക്കുന്ന, വെള്ളം കുടിക്കുന്ന, വികാര വിചാരങ്ങളുള്ള മനുഷ്യരിൽ ഒരാളെ അവരിലേക്ക് റസൂലായി, അവരിലേക്കുള്ള താക്കീതുകാരനായി നിയോഗിച്ചു എന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ്, അവന്റെ കാരുണ്യമാണ്. അത് മനസ്സിലാക്കാതെ അതിൽ അവർ അത്ഭുതപ്പെടുന്നു. അവർ ചോദിക്കുന്നു, ഇദാ മിത്നാ വകുന്നാ തുറാബ ذلك رجوع بعيد. ഇദ അമിത്ന, ഞങ്ങൾ മരിച്ചിട്ട്, വക്കുന്ന തുറാബ, അങ്ങനെ ഞങ്ങൾ മണ്ണായി തീർന്നിട്ട്, അതിനുശേഷമോ? ذلك رجوع بعيد, ذلك അത് റജുഉൻ, ആ തിരിച്ചുപോക്ക്, ബഈദ് വിദൂരമാണ്, അത് നടക്കാത്ത കാര്യമാണ്. അവരതിൽ അത്ഭുതപ്പെടുന്നു. അള്ളാഹു പല സ്ഥലത്തും ഖുർആനിൽ അവരുടെ വാദം ചൂണ്ടിക്കാട്ടിച്ചതുപോലെ നമ്മളിങ്ങനെ എല്ലുകളായി ദുരുമ്പിപ്പോയതിനു ശേഷം അള്ളാഹു നമ്മെ വീണ്ടും ജീവിപ്പിക്കുകയോ? ഖുലി യുഹീല്ലദി അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, പറയുക, ആദ്യം ആരാണോ അതിനെ പടച്ചത് അവനാണ് അതിനെ രണ്ടാമതും ജീവിപ്പിക്കുക. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാ സൃഷ്ടികളെക്കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്ന റബ്ബാണവൻ. ഇവിടെ നോക്കൂ, അള്ളാഹു പറഞ്ഞത്, ഖദ അലിംനാ മാ തൻഖുസുൽ അർദു മിൻഹും വഇന്ദനാ കിതാബുൻ ഹഫീദ്. ഖദ അലിംനാ, തീർച്ചയായും നാം അറിഞ്ഞിരിക്കുന്നു, മാ തൻഖുസു, എന്താണോ കുറച്ചു കുറച്ച് കൊണ്ടുവരുന്നത്, തീർത്തുകൊണ്ടിരിക്കുന്നത്, അൽ അർദു, ഭൂമി, മണ്ണ്, മിൻഹും, അവരിൽ നിന്ന്, അവരുടെ ഭാഗങ്ങൾ ഒന്നൊന്നായി മണ്ണോട് മണ്ണ് ചേർന്നുകൊണ്ടിരിക്കുന്നു, അതോരോന്നും നാം അറിയുന്നു. വൈന്ദന, നമ്മുടെ പക്കലുണ്ട് കിതാബുൻ ഹഫീദ്, സംരക്ഷിക്കപ്പെട്ട ഒരു കിതാബുണ്ട്. നബി കസീർ പറയുകയാണ്, ഐമാ തഅ്കുലു മിൻ അജ്സാദിഹിം ഫിൽ ബലാ നഅലമു ദാലിക വലാ യഖ്ഫാ അലൈനാ ഐന തഫറഖത്തിൽ അബ്ദാൻ وأين ذهبت وإلى أين صارت നാം അറിയുന്നു അവരുടെ ശരീരത്തിൽ നിന്ന് എന്താണ് മണ്ണ് തിന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും നമുക്ക് കാണാതെ പോകുന്നില്ല. അവരുടെ ശരീരം ഛിന്ന ഭിന്നമായി, കഷ്ണം കഷ്ണമായി ചിന്നിച്ചിതറിപ്പോയാലും അതെവിടെ പോയി, അതിനെന്ത് സംഭവിച്ചു എന്ന് അള്ളാഹു അറിയുന്നു. സുബ്ഹാനല്ലാഹ്. പണ്ടൊരാള് ചെയ്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ മക്കളോട് വസീയത്ത് ചെയ്തു, എന്നെ ഞാൻ മരിച്ചാൽ എന്നെ കത്തിച്ചു കളയണം, ചാരമാക്കി മാറ്റി, വലിയ കാറ്റുള്ള ഒരു ദിവസം എന്റെ ചാരം കുറച്ച് കരയിലും കുറച്ച് കടലിലുമായി വിതരണം. സുബ്ഹാനല്ലാഹ്. എന്താണ് അള്ളാഹു സുബ്ഹാനഹു വതആല കടലിനോട് കൽപ്പിക്കുക? അവന്റെ അവശിഷ്ടങ്ങൾ ഒരുമിച്ച് ചേർക്കാൻ കരയോട് കൽപ്പിക്കുന്നു. വീണ്ടും അതാ അള്ളാഹുവിന്റെ മുന്നിൽ അവനെ അള്ളാഹു കൊണ്ടുവരുന്നു. സഹോദരങ്ങൾ, എങ്ങനെയാണ് അള്ളാഹു നമ്മളെ ജീവിപ്പിക്കുക? മരിപ്പിച്ച നമ്മളെ രണ്ടാമത് പുതിയൊരു പടപ്പായി പടക്കുകയല്ല, പിന്നെയോ ഇതേ ശരീരം എവിടെയാണോ അത് പോയത്, എവിടെയാണ് അതിനെ അള്ളാഹു ഒരുമിച്ച് കൂട്ടാണ് ചെയ്യുക. അല്ലാതെ എന്തല്ല, വേറെ പുതിയൊരു പടപ്പിനെ പടക്കുകയല്ല. പണ്ഡിതന്മാർ പറയുമ്പോൾ അബ്ദുൽ ഖയ്യിം പറഞ്ഞത് കാണാം, അത് കുഫാറുകൾ നിഷേധിച്ചിട്ടില്ല അവരിൽ പലരും. എന്ത് പടപ്പ് അംഗീകരിച്ച ചിലരുണ്ട്, പുനരുദ്ധാനം അംഗീകരിക്കാത്തവർ. അവർ അള്ളാഹു പഠിച്ചതിന് സമ്മതിക്കും, അള്ളാഹു ഒരിക്കൽ പഠിച്ചു എന്ന് സമ്മതിച്ചതിന് അള്ളാഹു രണ്ടാമത് വേറെ പടക്കുക എന്നത് അവന് തർക്കമില്ല. ഇതേ ശരീരം ഇതെവിടെ പോയി, കത്തിക്കരിഞ്ഞു പോയാലും മണ്ണ് തിന്നാലും കടലിൽ പോയി മത്സ്യങ്ങൾ അവനെ കഷ്ണം കഷ്ണമായി തിന്നു കളഞ്ഞു, ഒരാൾ പൊട്ടിത്തെറിച്ചു പോയി, ഒരാൾ പൊടി പൊടിയായി വായുവിൽ പോയി, എവിടെ പോയാലും അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ വീണ്ടും കൊണ്ടുവരും, അള്ളാഹു അതിനെ ഒരുമിച്ച് ചേർക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ അള്ളാഹു കാണിച്ചു കൊടുത്തതുപോലെ. അതിൽ സംശയിച്ച മുമ്പൊരാളെ അള്ളാഹു 100 കൊല്ലം മരിപ്പിച്ചിട്ട് 100 കൊല്ലം ഉറക്കിക്കിടത്തി എഴുന്നേൽപ്പിച്ചതുപോലെ, 100 കൊല്ലം മരിപ്പിച്ച് വീണ്ടും ജീവിപ്പിച്ചതുപോലെ, അയാളുടെ മുന്നിലുണ്ടായിരുന്ന കഴുതയെ അത് എല്ലാം അത് നശിച്ചിട്ടുണ്ട്, അത് ജീർണിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് അതിനെ വീണ്ടും അതിനെ കൊണ്ടുവരികയുണ്ടായി. അതിൻ്റെ മാംസം മാംസത്തോട് ചേരുന്നു, എല്ലാം പരസ്പരം കൂടിച്ചേരുന്നു, മാംസത്തിൽ എല്ലിനു മുകളിൽ മാംസം പൊതിയുന്നു, അതിനു മുകളിൽ തൊലി വരുന്നു. അള്ളാഹു കാണിച്ചു കൊടുത്തു. അലം തറ ഇലല്ലദീന ഖറജു, നിങ്ങൾ കണ്ടില്ലേ ഒരു കൂട്ടരെ, അവരവരുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു. ബഹും ഉലൂഫുൻ, ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. ഹദറൽ മൗത്ത്, പേടിച്ചു, മരണത്തെ പേടിച്ചു. ബനു ഇസ്രായേലിലെ ഒരു വർഗമായിരുന്നു അവർ, ഒരു വിഭാഗമായിരുന്നു. കുറെ കാലം കഴിഞ്ഞ് ബനു ഇസ്രായേലിൽ വന്നതാണ്. അവരുടെ നാട്ടിലൊരു വലിയ പകർച്ചവ്യാധി ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, ആയിരക്കണക്കിന് ആളുകൾ ഒന്നാകെ ആ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയി മരണത്തെ പേടിച്ചിട്ടാണ്. പക്ഷേ ലായുഹ്നി ഹദറുൻ അൻ ഖദർ, അയുഗ്നി ഹദറുൻ അൻ ഖദർ, ഖദർ വന്നോ പിന്നെ ഹദർ കൊണ്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ ഖദർ ഇങ്ങനെയാണെങ്കിൽ പിന്നെ അതിനെതിരിൽ ഒരാൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ ശറഇയായി എന്ത് ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്, അതാണ് നമ്മൾ ചെയ്യേണ്ടത്, അത് വേറെ കാര്യം. പക്ഷെ അള്ളാഹുവിന്റെ ഖദർ അതേ നടക്കുള്ളൂ. ഈ ആളുകൾ പുറപ്പെട്ടു, മരണത്തെ പേടിച്ചാണ് പോയത്. قال لهم الله موتوا, അല്ലാഹു അവരോട് പറഞ്ഞു നിങ്ങൾ മരിക്കുക. അല്ലാഹു അവരെ മരിപ്പിച്ചു, ആ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ ആളുകളാണ്. ثم احياهم, അല്ലാഹു അവരെ വീണ്ടും ജീവിപ്പിച്ചു എന്നാണ്. ദുനിയാവിൽ തന്നെ അല്ലാഹു ചിലരെ മരിപ്പിക്കുക വീണ്ടും ജീവിപ്പിക്കുക ചെയ്തിട്ടുണ്ട്, ദുനിയാവിൽ തന്നെ. ഇങ്ങനെ അല്ലാഹു പറയുന്ന അവരുടെ അവരെവിടെയാണ് ചിന്നിച്ചിതറി അവരുടെ ശരീരം പോകുന്നത്, ഭൂമി എന്താണ് അവരിൽ നിന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നത്, അത് നാം അറിയുന്നു. ഐന്ദന കിതാബുൻ ഹഫീം, നമ്മുടെ പക്കൽ സംരക്ഷിക്കപ്പെട്ട ഒരു കിതാബുണ്ട്, അതിലെല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അത് അലിംനാ മാ തൻഖുസുൽ അർദു മിൻഹു വഇന്ദന കിതാബുൻ ഹഫീം, നോക്കൂ ഈ ഭൂമി അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവാണ് തീരുമാനിച്ചത് അവൻ മണ്ണിൽ വെച്ചാൽ ശരീരം മണ്ണ് തിന്നണം എന്ന്. അള്ളാഹു ഉദ്ദേശിച്ച ചിലരുണ്ട് അവരുടെ ശരീരം മണ്ണൊന്നുമില്ല, നബിമാരിലൊരാളുടെയും ശരീരം മണ്ണ് തിന്നുകയില്ല. ഇന്ന അല്ലാഹു ഹറമ അലൽ അർദി അജ്സാദൽ അംബിയ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നബിമാരുടെ ശരീരം അള്ളാഹു മണ്ണിനെ ഹറാമാക്കിയിരിക്കുന്നു. മണ്ണൊന്നുമില്ല, ശരീരം എല്ലാ നബിമാരുടെ ശരീരവും അതുപോലെ ഉണ്ടാവുന്ന. അതുകൊണ്ടാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ബനു ഇസ്രാ പണ്ട് പഴയ കിതാബുകളിൽ പറയപ്പെട്ട ദാനിയാൽ എന്നു പേരുള്ള ഒരു നബിയുടെ ശരീരം ഉമറിൻ്റെ കാലത്ത് മുസ്ലിമീങ്ങൾക്കൊരു നാട് കീഴടക്കിയപ്പോൾ കിട്ടുകയുണ്ടായി. ഒരു കട്ടിൽ അങ്ങനെ തന്നെ കട്ടി ഒരു കൂട്ടർ ആ നബിയുടെ ശരീരം അങ്ങനെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന് ഒരു വിവരം ലഭിച്ചു. എന്താണ് ഉമർ കൊടുത്ത ഉത്തരവ്? ഇനി തലസ്ഥാനത്തേക്ക് എടുക്കുകയും നമുക്ക് വലിയ മക്ബർ ഉണ്ടാക്കാം എന്നാണോ? അല്ല, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന് രാത്രിയിൽ ഒരുപാട് ഖബറുകൾ ഒരുമിച്ച് കുഴിക്കാൻ പറഞ്ഞു. എന്നിട്ട് അതിനൊന്നിൽ ഖബറടക്കുക, അതെല്ലാം നിരപ്പാക്കുക, ആർക്കും അറിയാൻ തന്നെ പാടില്ല എവിടെയാ ഖബർ എന്നാണ് ഉമർ ഉത്തരവിട്ടത്. ചരിത്രത്തിന്റെ കിതാബുകളിൽ കാണാം. സുബ്ഹാനല്ലാഹ്. കാരണം എന്താ? ഉമർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദീൻ പഠിച്ചത്. ഉമറിനറിയാം ദുനിയാവിൽ ഒന്നാമത്തെ ശിർക്ക് തുടങ്ങിയത് ഖബറിങ്ങിൽ നിന്നാണ്. അതാണ് ഉമ്മത്തിന്റെ എല്ലാ നാശത്തിന്റെയും സകല കുഴപ്പങ്ങളുടെയും കാരണം എന്നതിൽ യാതൊരു സംശയവുമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അവസാനത്തെ വസീയത്തുകളിൽ പോലും പറഞ്ഞ കാര്യമാണ്. അത് ഈ ഉമ്മത്ത് അവരുടെ ഖൽബിൽ നിന്ന് ഒഴിവാക്കാതെ, കെട്ടിപ്പൊക്കിയ ഖബറുകൾ വെടിയാതെ ഈ ഉമ്മത്തിന് മോചനം ഉണ്ടാവുകയില്ല. അസ്സലല്ലാഹു അലൈ വലക്കും ആഫിയ. അങ്ങനെ നബിമാരുടെ ശരീരം മണ്ണിൽ നിന്നില്ല, എന്നാൽ ഇത് ബാക്കിയുള്ളവരുടേത് മണ്ണിൽ നിന്നണം എന്ന് തീരുമാനിച്ചത് റബ്ബാണ്. ആ റബ്ബിനറിയാം എവിടെയാണ് അള്ളാഹുവിന്റെ ഇൽം, അള്ളാഹുവിന്റെ അറിവ്. അതുപോലെ അവൻ രേഖപ്പെടുത്തി എന്നത് അവന്റെ മഹത്തായ ഖുദ്റത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ബൽ കദബു ബിൽ ഹഖ് ലമ്മാ ജാഅഹും ഫഹും ഫീ അംരി മരീജ്. ബൽ എന്നാൽ കദബു ബിൽ ഹഖ്, ഈ സത്യത്തിൽ, ഈ ഹഖിനെ അവർ നിഷേധിച്ചിരിക്കുന്നു. ലമ്മാ ജാഅഹും, അത് അവരിലേക്ക് വന്നപ്പോൾ. ഫഹും, അവരാകട്ടെ, ഫീ അംരിൻ, ഒരു കാര്യത്തിലാണ്. മരീജ്, മരീജ് എന്നാൽ മുഖ്തലഫ്, മുതലബ്ബിസ്, ഇങ്ങനെ ഒരു അന്താളിപ്പിലാണ്. അവരിങ്ങനെ ഒരു ഉറപ്പുള്ള കാര്യത്തിലല്ല. കാരണം എന്താ? ഹക്കുന്ന് വിട്ടു. ഹക്കുന്ന് വിട്ടവൻ പിന്നെ ആകാശത്തുനിന്ന് വിടുന്നതിനെ പോലെ ഒരു സ്ഥായിയായ നിലപാടവൻ ഉണ്ടാവുകയില്ല. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ചില ആളുകൾ, സിന്ദീഖുകൾ, മുൽഹിദുകൾ, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി ഒട്ടും യുക്തിയില്ലാത്ത ചില വാദങ്ങളിലേക്ക് എത്തുന്ന ചില ആളുകൾ, അവർ പോകുന്നത് എന്തായിരിക്കും? ഇസ്ലാമിലെ അല്പം ഏതെങ്കിലും ഒരു സംശയത്തിന്റെ പേരിലായിരിക്കും. ഒരു സംശയം ഏതിലാ? ഇസ്ലാമിന്റെ ഉസൂലുകളിലാണോ, അടിസ്ഥാനപരമായ കാര്യങ്ങളിലാണോ? അല്ല, ഏതെങ്കിലും ചരിത്രത്തിലെ ഒരു കഷ്ണം, ഹദീസുകളിൽ 10,000 ഹദീസുകളിൽ അതിലേതെങ്കിലും ഒരു റിവായത്തിന്റെ ഒരു കഷ്ണം. മര്യാദക്ക് പഠിക്കാത്തത് കൊണ്ട്, അള്ളാഹുവിന്റെ തൗഫീഖ് ചിലപ്പോൾ പാപങ്ങൾ കൊണ്ട് അവന് നഷ്ടപ്പെട്ടത് കൊണ്ട് അവൻ മനസ്സിലാകുന്നില്ല. അതിന്റെ പേരിൽ ഈ ദീൻ ഉപേക്ഷിച്ച് കുഫറിലേക്ക് പോയി. സംശയം തീർന്നോ? സംശയമല്ലേ കാരണം, എന്നിട്ട് സംശയം തീർന്നോ? സംശയങ്ങളുടെ പടുകുഴിയിലാണ് പോയത്. പിന്നെ അവന്റെ ജീവിതം മുഴുവൻ സംശയമാണ്. യുക്തിവാദിന്റെ സംശയം എന്ന് പറഞ്ഞാൽ അന്തല്ലാത്ത സംശയങ്ങളാണ്. ജീവിതമേ സംശയമാണ്. അവനെ കുറിച്ച് തന്നെ സംശയമാണ്. എന്നാൽ അള്ളാഹുവിന്റെ അബുദായവൻ അവൻ വുദൂഹിലാണ്, വ്യക്തതയിലാണ് ജീവിക്കുന്നത്. ലൈലുഹാ കനഹാരിഹ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അതിലെ രാത്രി പോലും പകൽ പോലെ പ്രശോഭിതമാണ്. വെട്ടിത്തിളങ്ങുന്ന നേരായ പാതയിൽ തഅയീൻ ചെയ്തിട്ടുണ്ട്. ആ പാത ഏതാണ്? നമുക്ക് ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ആ സ്സിറാത്ത് എന്ന മാർഗത്തെക്കുറിച്ച് വ്യക്തമായി വിശദീകരിച്ചു അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ചിലതിൽ. മദാരിജു സാലിഖീനിൽ കാണാം, സിറാത്ത് എന്നാൽ ആ പാത എന്നാൽ അത് വ്യക്തമാണ്, അത് ഏതാണ്. അതുപോലെ അത് അള്ളാഹുവിലേക്കുള്ള പാതയാണ്. തഅയീൻ ചെയ്തിട്ടുണ്ട്. ആ പാത മറ്റു പാതകളുമായി കൂടി കലരുന്നില്ല. അള്ളാഹു പറഞ്ഞു അത് അള്ളാഹു അനുഗ്രഹിച്ചവരുടെ മാർഗമാണ്. എന്നിട്ട് വീണ്ടും അതിനുറപ്പിക്കുകയാണ്. എന്ത്? അത് മഖ്ദൂബുൻ അലൈഹിം, അള്ളാഹുവിന്റെ കോപത്തിന് ഇരയായവരുടെ മാർഗമല്ല. വലദ്ദാലീൻ, വഴിവിഴച്ചവരുടെ മാർഗത്തിലുമല്ല. അറിഞ്ഞിട്ട് പ്രവർത്തിക്കാതിരിക്കുക, അവനാണ് അള്ളാഹുവിന്റെ കോപം. വഴി അറിയാതെ എന്തെങ്കിലും പ്രവർത്തിക്കുക, അവനാണ് ബദാലിൽ അഥവാ വഴികേടിലായിരിക്കുന്നത്, അവനാണ് വഴികേടിലായിരിക്കുന്നത്. മഖ്ദൂബ് അലൈഹിം, കോപത്തിനിരയായവൻ അമൽ പ്രവർത്തിക്കുന്നതിൽ വഴിതെറ്റിയവനാണ്, അമൽ പ്രവർത്തിക്കുന്നതിൽ വഴിതെറ്റിയവനാണ്. അപ്പൊ അവൻ മഖ്ദൂബ് അലൈഹിമുമാണ് ബാലുമാണ്. വഴിതെറ്റിയവൻ അഥവാ അവൻ പഠിച്ചിട്ടില്ല എന്തെങ്കിലും പ്രവർത്തിക്കാൻ, അത് പഠിക്കാൻ ശ്രമിക്കാത്തതിന്റെ പേരിൽ അവന് മേൽ കോപവുമുണ്ട്. നോക്കി, അപ്പോ വഴി തെറ്റിയവൻ, അവൻ അള്ളാഹുവിന്റെ കോപമുണ്ട്. അതുപോലെ അമലിൽ ചെയ്യാതെ അതിൽ വഴി തെറ്റിപ്പോയി, അവൻ പഠിച്ചിട്ടുണ്ട് പക്ഷേ അത് പ്രാവർത്തികമാക്കുന്നില്ല, അതിനാൽ അവൻ വഴി തെറ്റിപ്പോയിരിക്കുന്നു. രണ്ടു കൂട്ടർക്ക് രണ്ടുമുണ്ട്, പക്ഷേ ഒരു കൂട്ടർക്ക് ഈ വിശേഷണമാണ് കൂടുതൽ മുന്തി നിൽക്കുന്നത് അവരുടെ കാര്യത്തിൽ, അള്ളാഹുവിന്റെ കോപത്തിനിരയായവരെന്ന്. കാരണം അവർ അറിഞ്ഞിട്ട് ചെയ്യാത്തവരാണ്. മറ്റേ കൂട്ടരാകട്ടെ പഠിക്കാൻ ശ്രമിക്കുന്നില്ല, എന്തെങ്കിലും തോന്നിയത് ചെയ്യാം, ബദാൽ. ഇവരുടെ മാർഗത്തിലല്ല, നോക്കൂ, അള്ളാഹു ആരുടെ മാർഗത്തിലാണെന്ന് പറഞ്ഞു, ആരുടെ മാർഗത്തിലല്ലെന്ന് പറഞ്ഞു, ഇത്ര വ്യക്തമാണ് വഴി. അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര കൃത്യമായി പഠിപ്പിച്ചതെന്ന്, ആരൊക്കെയാണ് അള്ളാഹുവിന്റെ അനുഗ്രഹം ചൊരിഞ്ഞ പറയുന്നു പഠിപ്പിച്ചതെന്നു, ആരാ അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടിയവർ? ഏതെങ്കിലും യുക്തിവാദി നേതാവാണോ, ഏതെങ്കിലും ശാസ്ത്രജ്ഞനാണോ, ഏതെങ്കിലും പ്രത്യേക ശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയ ആളാണോ? കാരണം മറിച്ച അള്ളാഹുവിന്റെ ഞാമത്ത് കിട്ടിയവൻ അല്ല, അള്ളാഹുവിന്റെ റസൂലുകളാണ്. അവരുടെ ജീവിതം കൊടാനുകോടി മനുഷ്യർ അവരുടെ ജീവിതത്തിന് സാക്ഷികളാണ്. അവർ ജീവിച്ചിട്ടില്ല എന്ന് പറയുന്നവൻ ഇവിടെ നിന്നിട്ട് സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യമില്ല എന്ന് പറയുന്നവനെ പോലെ, ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടാകൊണ്ട് രാജ്യമില്ല എന്ന് പറയാൻ ഉണ്ടാവും, അവൻ എന്ത് വിളിക്കും? അവനെ ബുദ്ധിയുള്ളവർ എന്നതുപോലെയാണ് നബിമാർ ജീവിച്ചിരുന്നില്ല എന്ന് പറയുന്നവർ. അള്ളാഹുവിന്റെ നബിമാരുടെ ജീവിതം കൊടാനുകോടി മുസ്ലിമീങ്ങൾ മാത്രമല്ല, അവരെല്ലാ സ്വരും അംഗീകരിക്കുന്നു. അവർ ആ മനുഷ്യരൊക്കെ മുതവാത്തിറായ നിലയിൽ അംഗീകരിച്ച കാര്യമാണ് അള്ളാഹു പറയുന്നത്, അവരുടെ മാർഗമാണ് നിശ്ചയിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, റസൂലുകളെ പറ്റി മനസ്സിലാക്കിയ മാത്രം ദീനിന് ഹക്കാന്ന് തിരിയാൻ, അവർ പഠിപ്പിച്ച മാർഗം നോക്കി എത്ര വ്യക്തമാണ് തെളിവുകൾ. വൽഖദ്ദബു ബിൽ ഹഖി, എന്നാൽ ഈ ഹക്കിനെ അത് അവരിലേക്ക് വന്നപ്പോൾ അതിനെ നിഷേധിച്ചു. ഫഹും ഫി അംരി മരീജ്, അതുകൊണ്ട് അവർ മരീജായ കാര്യത്തിലാണ്. ഇബ്നു കസീർ പറയുകയാണ്, വഹാദാ ഹാലു കുല്ലി മൻ ഖറജ അനിൽ ഹഖ്, ഹഖിൽ നിന്ന് സത്യത്തിൽ നിന്ന് പുറത്തേക്ക് പോയവൻ ആരാണോ, എല്ലാവന്റെയും സത്യത്തിൽ നിന്ന് പുറത്തു പോയ എല്ലാ ആളുകളുടെയും സ്ഥിതി ഇതാണ്. അവനൊരിക്കലും ഒരു സ്ഥായിയായ കാര്യത്തിൽ, ഏത് ചെറിയ വിഷയത്തിനാണെങ്കിൽ പോലും ഹക്കല്ലാത്തത് പറഞ്ഞവൻ പിന്നെ പലതും പറയേണ്ടി വരും, കിടന്ന് ഉരുണ്ട് ആകെ വഷളാവും. ഹക്ക് പറഞ്ഞു അവനൊന്നേ പറയേണ്ടി വരുള്ളൂ, അത് പറഞ്ഞാൽ മതി കഴിഞ്ഞു, പിന്നെ ഇമ്മ കിടന്നിട്ട് ഇങ്ങനെ ഉരുണ്ട് അങ്ങോട്ട് തെളിക്കുക. കാരണം ബാത്തിൽ വൈരുദ്ധ്യം ഉണ്ടാവും, ഹക്കിൽ വൈരുദ്ധ്യമില്ല, സത്യത്തിൽ വൈരുദ്ധ്യമില്ല. അതുകൊണ്ട് ഇതാ ഹക്കിൽ നിന്ന് പുറത്തു പോയ എല്ലാവരുടെയും സ്ഥിതി ഇതാണ്. എനിക്ക് ചില പറയുന്നു, മഹമ്മ കാല ബജദാലിക് ഫഹുവ ബാത്തിൽ, അതിനുശേഷം അവൻ എന്ത് പറഞ്ഞാലും ബാത്തിലാണ്. കാരണം അള്ളാഹു ചോദിച്ചില്ലേ, ഫമാദ ബഅദൽ ഹഖ് ഇല്ല ദലാൽ, ഹഖ് കഴിഞ്ഞാൽ പിന്നെ ദലാലത്തല്ലാതെ പിന്നെ എന്താണുള്ളത്, പിന്നെ ദുർമാർഗമല്ലാതെ എന്താണുള്ളത്? ഒന്നും രണ്ടും ഒന്നും മൂന്നാണെന്ന് നീ പഠിച്ചാൽ, ഒരാൾ വന്ന് പറയാണ് അല്ല രണ്ടും ഒന്നും ഒന്നാണ്, അത് തെറ്റാണെന്ന് മാത്രം, അത് തെറ്റായേ പറ്റുള്ളൂ, അത് തെറ്റായേ തീരൂ. ഹഖ് കഴിഞ്ഞാൽ പിന്നെ ബലാലത്തല്ലാതെ പിന്നെ ഒന്നുമില്ല. അല്ലാഹു പറയുന്നു, ഫഹും ഫി അംരി മരീജ്, അവർ പരസ്പരം കൂടിക്കലർന്ന, എന്താണെന്ന് മനസ്സിലാകാത്ത അവ്യക്തമായ നിലപാടിലാണുള്ളത്. അഫലം യന്ദുറു ഇല സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹ വസയ്യനാഹ വമാ ലഹാ മിൻ ഫുറൂജ് വൽഅർദ മദദ്നാഹ والقينا فيها رواسي وانبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب اولم ينظروا افلم ينظروا اور നോക്കുന്നില്ലേ الى السماء ആകാശത്തിലേക്ക് فوقهم അവർക്ക് മുകളിലുള്ള ആകാശത്തിലേക്ക് كيف بنيناها എങ്ങനെയാണ് നാം അത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വജയ്യന്നാഹ, നാം അതിനെ അലങ്കരിച്ചിരിക്കുന്നതെന്ന്. ഒമാലഹ, അതിനില്ല മിൻ ഫുറൂജ്, ഒരു വിടവ് പോലും അതിനില്ല. നോക്കൂ, അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് നോക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നു. എങ്ങോട്ട് നോക്കിയാലും അള്ളാഹുവിനെ, അള്ളാഹുവിന്റെ ആയത്ത് മുഅ്മിന് കാണാൻ സാധിക്കും. അഫലം യന്ദുറു, അവർ നോക്കുന്നില്ല. ഇല സമായി, മുകളിലേക്ക്, ആകാശത്തിലേക്ക്. എത്ര വലുതാണത്, എത്ര വിശാലമാണത്, എത്ര കരുത്തുറ്റതാണത്, എങ്ങനെയാണ് അള്ളാഹു അതിനെ നിർമ്മിച്ചിരിക്കുന്നതെന്ന്. മാത്രമോ, അത് ഭംഗിയുള്ളതാണ്, നക്ഷത്രങ്ങൾ കൊണ്ട് അള്ളാഹു അതിനെ അലങ്കരിച്ചിരിക്കുന്നു. ഒമാലഹ മിൻ ഫുറൂജ്, എന്നാലോ അതിനൊരു വിടവുമില്ല. നോക്കൂ, അള്ളാഹുവിന്റെ പടപ്പുകളുടെ എണ്ണം, ആധിക്യം അത് തെളിവാണ്. എത്രയോ എണ്ണമാണ് ഇതുള്ളത്. അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് എണ്ണി നോക്കൂ, അള്ളാഹുവിന്റെ പടപ്പുകളെ കുറിച്ച് എണ്ണി നോക്കൂ, തീരുമോ? ഇല്ല. അതുപോലെ അതിലെ വൈവിധ്യങ്ങൾ എല്ലാം ഒരേപോലെയാണോ? അല്ല. മനുഷ്യൻ പോലും ഒരുപോലെയല്ല. ഓരോ മനുഷ്യരും ഓരോ പോലെയാണ്. ഓരോരുത്തരുടെ ഗന്ധം പോലും വേറെയാണ്. അതുകൂടാതെ എത്രയോ ജീവികൾ, ഓരോ പടപ്പുകൾ, എണ്ണവും വൈവിധ്യവും. തീർന്നോ? കൃത്യതയും, അതിൻ്റെ കൃത്യത, ഓരോന്നും എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല പഠിച്ചിട്ടുള്ളത്. ഇതെല്ലാം അള്ളാഹുവിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നു. അവൻ്റെ ഖുദ്റത്ത് അറിയിച്ചു തരുന്നു. അവൻ മാത്രമാണ് ഇലാഹ് എന്ന് പറഞ്ഞു തരുന്നു. അവൻ രണ്ടാമത് ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണെന്ന് പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ ഇതെല്ലാം പല രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ തെളിവുകൾ. വലാർദ്ധ മദദ്നാഹ, ആകാശം നോക്കിയെങ്കിൽ നോക്കൂ, ഭൂമിയിലേക്ക് നോക്കൂ, രണ്ടു രണ്ടു സ്വഭാവത്തിലാണ്. വലാർദ്ധ, ഭൂമിയെ, മദദ്നാഹ, അതായത് വസ്അനാഹ വഫറഷ്നാഹ, നാം അതിനെ വിശാലമാക്കിയിരിക്കുന്നു, വിസ്തൃതമാക്കിയിരിക്കുന്നു. എത്ര വലുതാണ് ഭൂമി? എത്ര യാത്ര ചെയ്ത, എത്ര കാലം ജീവിച്ച, ഒരുപാട് കാലം ജീവിച്ച പലരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഈ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടോ? മുഴുവൻ വഴികളിലൂടെ, മുഴുവൻ കുന്നുകളിലൂടെയും, മുഴുവൻ താഴ്ചകളിലൂടെയും, മുഴുവൻ ഇടവഴികളിലൂടെയും സഞ്ചരിച്ച ആരാളുള്ളത് ഇവിടെ? ഈ ഭൂമിയിലെ ഒരു ചെറിയ പ്രദേശം, ദൂരം നമ്മൾ മുഴുവൻ കണ്ടിട്ടില്ല. എത്ര ചെറുതാണ് നമ്മൾ, എത്ര വലുതാണ് അള്ളാഹുവിൻ്റെ ഭൂമി. നാം അത് വിധാനിച്ചിരിക്കുന്നു, അത് വിശാലമാക്കിയിരിക്കുന്നു. വാൽക്കൈന, എന്നിട്ട് നാം അതിൽ നാട്ടിയിരിക്കുന്നു. വാൽക്കൈന ഫീഹ റവാസിയ, ആണികൾ. എന്താണ് ആണികൾ? അത് പർവ്വതങ്ങളാണ്. അള്ളാഹു ഭൂമി മനുഷ്യരെയും കൊണ്ട് ഇളകാതിരിക്കാൻ അതിന് അതിൽ പർവ്വതങ്ങൾ നാട്ടിയിരിക്കുന്നു. വമ്പത്ന ഫീഹ, എന്നിട്ട് നാം അതിൽ മുളപ്പിച്ചിരിക്കുന്നു. മിൻ കുല്ലി സൗജിൻ ബഹീജ്, ബഹീജായ അഥവാ ഭംഗിയുള്ള എല്ലാ ഇണകളിൽ നിന്നും, എല്ലാ സൗജിൽ നിന്നും നാം ഇതിൽ പടച്ചിരിക്കുന്നു, ഇതിൽ നിശ്ചയിച്ചിരിക്കുന്നു. അതായത് ഒരുപാട് പഴങ്ങൾ, ഒരുപാട് കാർഷിക വിളകൾ, സസ്യങ്ങൾ, എല്ലാം അള്ളാഹു ഇതിൽ നിശ്ചയിച്ചിരിക്കുന്നു. ധാന്യങ്ങളുണ്ട്, പഴങ്ങളുണ്ട്, പച്ചക്കറികളുണ്ട്, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നു. അതെല്ലാം പല ഇനങ്ങളാണ്. യുസ്ഖാ ബിമാഇൻ വാഹിദ്, ഒരേ വെള്ളമാണ് അതിനെല്ലാം. എന്നാൽ അതിൻ്റെ നിറം വേറെ, അതിൻ്റെ രുചി വേറെ, അതിൻ്റെ മണം വേറെ, എല്ലാം വേറെ വേറെ രൂപത്തിൽ, വേറെ വേറെ വലിപ്പത്തിൽ. അള്ളാഹു പറയുന്നു, തബ്സിറത്തൻ, ഇത് തബ്സിറത്താൻ, ഇത് കാഴ്ചയാണ്, ഇത് നിങ്ങൾക്ക് കാണാനുള്ളതാണ്. വദിഖറ, ഓർമ്മപ്പെടുത്തലാണ്. ലിഖുല്യ അബുദിൻ മുനീബ്, ലിഖുല്യ അബുദിൻ, ഓരോ അടിമക്കും. മുനീബുൻ, എന്താണ് മുനീബ് എന്ന് പറഞ്ഞാൽ മബിർ കത്തീർ പറയുകയാണ്, ഐ ഖാദിഉൻ, അള്ളാഹുവിലേക്ക് അവനോട് അങ്ങേയറ്റം താഴ്മയുള്ള. ഖായിഫുൻ, അള്ളാഹുവിനെ കുറിച്ചേറെ ഭയമുള്ള. വജിലുൻ, അവനെ കുറിച്ചോർത്ത് ഹൃദയം നടുങ്ങുന്ന. റജാഉൻ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിരന്തരം ഖേദിച്ചു മടങ്ങുന്ന. അങ്ങനെയുള്ള മുഅ്മിനിനുള്ളതാണ്. കാരണം അള്ളാഹുവിന്റെ ആയത്തുകൾ കണ്ടാൽ അവൻ പറയും, സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ അവൻ സ്തുതിക്കും, അള്ളാഹു അക്ബർ, അള്ളാഹു എത്ര മഹത്വമുള്ളവനാണ്, അവൻ എത്ര വലിയവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അവനല്ലാതെ ഒരു ഇലാഹില്ല. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, എനിക്ക് യാതൊരു കഴിവും ശക്തിയുമില്ല. ഉപദ്രവം തടുക്കാനോ ഒരു ഉപകാരം കൊണ്ടുവരാനോ ഉള്ള ശേഷിയില്ല. ഇല്ല ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് അവൻ അതിക്ര ചെയ്യും, മുഅ്മിൻ അവൻ കണ്ടു മനസ്സിലാക്കും അള്ളാഹുവിൻ്റെതാണ് ഭൂമി, അവൻ്റെ കയ്യിലാണ് എല്ലാ കാര്യവും ഉള്ളത് എന്നവൻ മനസ്സിലാക്കും. അള്ളാഹുലേക്ക് അവൻ ഖേദിച്ചു മടങ്ങും, തെറ്റുകളിൽ നിന്ന് അവൻ ഖേദിച്ചു മടങ്ങും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സംസാരത്തിനിടയിൽ മുകളിലേക്ക് നോക്കാറുണ്ടായിരുന്നു, അവിടെ ധാരാളം മുകളിലേക്ക് നോക്കുമെന്ന് സഹാബത്ത് പറഞ്ഞത് കാണാം. ആകാശത്തിലേക്ക്, ഭൂമിയുടെ വിസ്തൃതിയിലേക്ക് ഒരു മുഅ്മിൻ നോക്കി ഒരു കാഫർ നോക്കുന്നത് പോലെയല്ല. അവൻ നോക്കിയിട്ട് എന്താണ് കാണുന്നത്? എന്തെങ്കിലും ഭൗതികമായ കാരണങ്ങളും ന്യായങ്ങളും അവനത് കണ്ടുപിടിക്കും. ആ ഇപ്പോൾ അപ്പുറത്ത് ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം പുറപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് മഴ പെയ്തു, അതാണ് ആപ്പാടവന് മഴ കൊണ്ട് മനസ്സിലായത്. അവന് രോഗം വന്നാൽ അതിൻ്റെ ഭൗതിക കാരണങ്ങൾ അവൻ ചിന്തിക്കുന്നു, രോഗം പോയാൽ അതിൻ്റെയും ഭൗതിക കാരണങ്ങൾ അവൻ ചിന്തിക്കുന്നു. എല്ലാ കാരണങ്ങളെയും പടച്ച റബ്ബ്, അവനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നു. ആ കാരണങ്ങൾ നിശ്ചയിച്ച റബ്ബിനെ കുറിച്ച് അവൻ ആലോചിക്കുന്നില്ല. അള്ളാഹുവിനെ കുറിച്ച് ദിക്ര ചെയ്യാത്തവൻ്റെ ഹൃദയം അതത്ര ഇരുൾമൂടിയ ഹൃദയമാണ്. റബ്ബിനെ നിഷേധിക്കുന്നവൻ്റെ ഹൃദയം എന്തിനാണ് അവനെ കൊള്ളുക? എന്തിനാണ് അവൻ ജീവിക്കുന്നത് അല്ലേ? എന്തിനാണ് അവൻ ജീവിക്കുന്നത്? യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. എന്നാൽ മുഅ്മിന്റെ ജീവിതത്തിനല്ല അർത്ഥമുള്ളത്. മുഅ്മിൻ അവന് ഖൈറുണ്ടായാൽ അവൻ ശുക്ര ചെയ്യും, അവന് ഷർറു വന്നാൽ അവൻ സബർ ചെയ്യും. ഒരു യുക്തിവാദി മുസ്ലിമായ ഒരാളോട് ചോദിച്ചു, വരെ സ്ഥിരം ചില ചോദ്യങ്ങളുണ്ടല്ലോ, എന്തിനല്ല ഇങ്ങനെ ആക്കിയത്, പിന്നെന്തിനാ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അള്ള ഇങ്ങനെ ആക്കിയത്, ഇങ്ങനെയാണ് ഇവൻ എന്തിനാള്ള അങ്ങനെ ആക്കിയത്, ഇങ്ങനത്തെ വിവരമൊക്കെ എടുക്കുക. അള്ളാഹിന്റെ ഹിക്മത്തോ അവനെ തിരിഞ്ഞിട്ടില്ല. യുക്തിവാദിക്ക് തിരിയാത്തത് എന്താ? അള്ളാഹിന്റെ ഖദറിലെ ഹിക്മത്താണ്. അഥവാ അള്ളാഹുവിന്റെ ഏത് തീരുമാനത്തിന് പിന്നിൽ അവന്റെ യുക്തിയുണ്ട്. നമുക്കത് ചിലത് തിരിയുകയില്ല, കുറെ കാലം കഴിഞ്ഞാൽ അല്പം മനസ്സിലാവും. ഇനി മരിക്കണവരെ തിരിഞ്ഞിട്ടില്ലെങ്കിൽ പരലോകത്തെത്തിയ മനസ്സിലാവും ഇൻഷാ അള്ളാഹ്. അപ്പൊ അങ്ങനെ ആയാൽ എന്താ, ഇങ്ങനെ ആയാ അങ്ങനല്ലേ, ഇങ്ങനെ ആയാ അങ്ങനല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരാൾ തിരിച്ചു ചോദിച്ചു, ഇനി ഏതായാലും മരിക്കൂലേ, പിന്നെ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, ജനിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ്. ഇപ്പൊ ഇയാൾ ചോദിച്ചു, എന്നാ പോയി ചത്തൂടെ, എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? കാരണം രോഗം പിടിച്ച് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഒരാൾക്ക് ആയുസ് നീണ്ടാൽ പൊതുവെ ആളുകൾക്ക് സംഭവിക്കാൻ സൗഹാഫി. എന്തിനാ സഹിച്ചു കൊടുക്കുന്നത്? മരിച്ചാ പോരെ. എന്തർത്ഥമാണ് അവൻ്റെ ജീവിതത്തിനുള്ളത്? ഏത് മൂല്യമാണ് അവൻ പാലിക്കേണ്ടി വരിക? വ്യക്തിവാദി ഇങ്ങനെ പറയേണ്ട ഒരു ആ മൂല്യം അവൻ പാലിക്കൂല. അതുപോലെ ഇന്നതൊക്കെ അനുവദനീയമാണ്, ഇന്ന് തോന്നിവാസൊക്കെ അനുവദനീയമാണെന്ന് വ്യക്തിവാദി പറയും. ഏതവന് അനുവദനീയം അല്ലാത്തത്? എന്ത് മൂല്യമാണ് അവനിന് പറയാനുള്ളത്? ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ശരിയും തെറ്റാരെ തീരുമാനിക്കും? ഓരോരുത്തർ തീരുമാനിക്കും. എല്ലാവർക്കും അവൻ തോന്നിയ പോലെ തിന്നും, തോന്നിയതുപോലെ കഴിക്കും, തോന്നിയടത്തൊക്കെ അവൻ്റെ ആഗ്രഹങ്ങൾ തീർക്കും, തോന്നിയതൊക്കെ തോന്നിയതുപോലെ സമ്പാദിക്കും. ആരാ ചോദിക്കാൻ? ഏത് നിയമമാണ് അവനെ നിയന്ത്രിക്കുക? എല്ലാവരും തന്നെ തീരുമാനിക്കുക. ഇതിനേക്കാൾ അർത്ഥമില്ലാത്ത എൻ്റെ ജീവിതമാണുള്ളത്. അള്ളാഹുവിനെ നിഷേധിക്കുക, അങ്ങനെ നിഷേധിച്ച് ജീവിക്കുന്നവൻ്റെ ജീവിതം അത് വ്യർത്ഥമാണ്, അതിനൊരർത്ഥവുമില്ല. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്ത ഹൃദയം അത് അങ്ങേയറ്റം ഇരുൾ മൂടിയ ഹൃദയമാണ്. അള്ളാഹു പറയുന്നു, വനസ്സൽന മിനസ്സമാഇ മാഅ മുബാറക فأنبتنا به جنات وحب الحصيد ونزلنا نامركي من السماء مغللنا ماء مباركا بركة الله വെള്ളമിറക്കി. മഴ വെള്ളം എങ്ങനത്തെ വെള്ളമാണ്? ബറക്കത്തുള്ള വെള്ളമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ മഴ പെയ്യുമ്പോൾ അവിടുന്ന് തന്റെ തലയിലുണ്ടായിരുന്ന തുണി നീക്കുമായിരുന്നു. എന്തിനു വേണ്ടി? മഴ കൊള്ളാൻ. എന്നിട്ട് അവിടുന്ന് പറയും, ഇത് റബ്ബിൽ നിന്ന് അടുത്ത ബന്ധമുള്ളതാണിത് എന്ന് മഴയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അത് ബറക്കത്തുള്ള വെള്ളമാണെന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിൽ ദാ വന്നിരിക്കുന്നു. മഴവെള്ളം അത് ബറക്കത്തുള്ള വെള്ളമാണ്. അതിൽ ആദ്യത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഫഅംബത്ന ബിഹ, അത് മുഖേന നാം ഉൽപ്പാദിപ്പിച്ചു ജന്നാത്തിൻ തോട്ടങ്ങൾ, വഹബ്ബൽ ഹസീദ് കൊയ്തെടുക്കാവുന്ന ധാന്യങ്ങൾ, ഹസീദിനുള്ള ധാന്യങ്ങൾ അള്ളാഹു അത് മുഖേന ഉൽപ്പാദിപ്പിച്ചു. തോട്ടങ്ങൾ ഭൂമിയിലുണ്ട്, ഒരുപാട് ധാന്യങ്ങൾ വ്യത്യസ്ത ഇനത്തിൽ, ഓരോ നാട്ടുകാർക്ക് പലതാണ് അവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച്. ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد മുകളിൽ നിന്ന് നാം ബറക്കത്തുള്ള അനുഗ്രഹം നിറഞ്ഞ വെള്ളമിറക്കി പ്രവർഷിപ്പിച്ചു. സമ്പത്ന ബിഹി അത് മുഖേന നാം ഉൽപ്പാദിപ്പിച്ചു ജന്നാത്തിൻ തോട്ടങ്ങൾ, വഹബ്ബൽ ഹസീദ് കൊയ്തെടുക്കാവുന്ന സൂക്ഷിച്ചു വെക്കാവുന്ന ഹബ് ധാന്യങ്ങൾ, അത് മനുഷ്യർക്കുള്ള റിസ്ഖാൻ. വന്നഖ്ല അതുപോലെ ഈന്തപ്പനയും, ബാസിഖാത്തിൻ ഉയർന്നു നിൽക്കുന്ന ഈന്തപ്പനകൾ, ലഹാ അതിനുണ്ട് തല്ലുൻ, തല്ലുൻ എന്നാൽ അതിൻ്റെ പൂക്കളുള്ള അതിനെ മൂടി നിൽക്കുന്ന ഭാഗം, കൂമ്പോള എന്ന് പറയും മലയാളത്തിൽ. നദീദ്, നദീദ് എന്നാൽ അടുക്കടുക്കായി ഉള്ള തല്ല, അങ്ങനെയുള്ള അതുള്ള ഈന്തപ്പനകൾ, ഉയർന്നു നിൽക്കുന്ന ഈന്തപ്പനകളും നാം ഉൽപ്പാദിപ്പിച്ചു. ഈന്തപ്പഴം എന്നത് കാരക്ക എന്നത് ഭൂമിയിലെ പഴങ്ങളിൽ ഏറെ വിശിഷ്ടമായ പഴങ്ങളിലൊന്നാണ്. അതുകൊണ്ടാണ് അള്ളാഹു അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഒപ്പം ഖുർആനിൻ്റെ ആദ്യത്തെ അഭിസംബോധിതരായ അറബികൾ അവർ ധാരാളമായി കാണുന്നതുമാണത്. റിസ്ഖൽ ലിൽ ഇബാദ്, ഇതെല്ലാം അടിമകൾക്കുള്ള റിസ്ഖാൻ, അവർക്കുള്ള ഉപജീവനമാണ്. വഹ്യൈന ബിഹി, ആ മഴ മുഖേന നാം ജീവിപ്പിച്ചു, ജീവൻ നൽകി. ബൽദതം മൈത, ചത്ത ഭൂമിക്ക്, ജീവനില്ലാത്ത നിർജീവമായ ഭൂമിക്ക് ആ മഴ മുഖേന നാം ജീവൻ നൽകി. കദാലികൽ ഖുറൂജ്, അതുപോലെയാകുന്നു പുറപ്പാട്. അഥവാ അങ്ങനെയാണ് അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുക. വരണ്ടുണങ്ങിയ ഭൂമിയിൽ മഴ പെയ്താൽ എങ്ങനെയാണ് ദുർബലമായ ചെടികൾ ആ ഭൂമിയെ പിളർത്തി പുറത്തേക്ക് വരുന്നത്? മഴ പെയ്താൽ മുളക്കുന്ന ചെറിയ ചെടി നോക്കി, ഒരു ചവിട്ടെടുത്താൽ അത് ഒടിഞ്ഞ് താണു പോകും. എന്നാൽ അതാണ് ശക്തമായി ഭൂമിയെ പിളർത്തി മുകളിലേക്ക് വന്നത്. ആരാണ് അതിനെ കൊണ്ടുവന്നത്? അള്ളാഹുവാണ്. വതറൽ അർദ ഹാമിദ, ഭൂമിയെ നിർജീവമായതായി നിനക്ക് കാണാം, വറ്റി വരണ്ട് ഉണങ്ങിയതായി പിളർന്നതായി നിനക്ക് കാണാം. വിദാൻസൽന അലൈഹൽ മാ, നാം അതിനു മുകളിൽ മഴ വർഷിപ്പിച്ചാൽ, ഇഹ്തസ്സത് വറബത് വഅംബതത് മിൻ കുല്ലി സൗജിൻ ബഹീജ്, അതാ ആ ഭൂമി അതിളകുന്നു, അത് ഉയരുന്നു, അത് മുളപ്പിക്കുന്നു എല്ലാത്തരം കൗതുകമുണർത്തുന്ന സസ്യങ്ങളെയും. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ ജീവിപ്പിക്കുന്നതാണ്. മനുഷ്യൻ അവൻ്റെ ശരീരം മുഴുവൻ നശിക്കും ഒരൊറ്റ പാകമൊഴികെ. അജബുദ്ദനബ് എന്നുപേരുള്ള നട്ടെല്ലിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തുള്ള ഒരു ചെറിയ ഭാഗം അത് അവശേഷിപ്പിക്കും. ഖിയാമത്ത് നാളായാൽ അത് അവസാനത്തെ കാഹളത്തിലെ ഊത്തൂതിയാൽ അള്ളാഹു ഒരു മഴ വർഷിപ്പിക്കും. ആ മഴയിൽ നിന്ന് എങ്ങനെയാണ് വിത്തിൽ നിന്ന് ചെടികൾ മുളച്ചു പൊങ്ങുന്നത് എന്നതുപോലെ മനുഷ്യൻ, അവൻ വീണ്ടും അള്ളാഹു അവൻ്റെ ശരീരഭാഗങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ്. കദാലികൽ ഖുറൂജ്, അങ്ങനെയാണ് പുറപ്പാട്, അങ്ങനെയാണ് പുനരുത്ഥാനം. സഹോദരങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കെ. ഇമാം ഇബ്ൻ കസീർ റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞ മനോഹരമായ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഈ ഭംഗിയുള്ള സസ്യങ്ങൾ ഇങ്ങനെ മുളപ്പിച്ച റബ്ബ്, ഫഹാദ മിസാലുൽ ബഅസി ബഅദൽ മൗതി വൽ ഹലാക്, മരിച്ചതിന് ശേഷം എല്ലാവരും ഒടുങ്ങിയതിന് ശേഷം അള്ളാഹു പുനരുദ്ധാനം വീണ്ടും അവരെ ജീവിപ്പിക്കുന്നതിൻ്റെ അതുപോലെയാണിത്, അതിൻ്റെ ഒരു ഉദാഹരണമാണിത്. കദാലിക വഹയില്ലാഹുൽ മൗത, അങ്ങനെയുള്ള അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുക. ആലോചിച്ച് നോക്കൂ, വഹാദൽ മഷാഹിദ്, ഇതാ ഈ കാഴ്ചകൾ, മിൻ അദീമി ഖുദ്റത്തിഹി, അവന്റെ മഹത്തായ ഖുദ്റത്തിനെ സൂചിപ്പിക്കുന്ന ഈ കാഴ്ചകൾ. ബിൽ ഹിസ്സി, ആ അല്ലാഹു മിമ്മ അൻകറഹുൽ ജാഹിദൂന ലിൽ ബഅസി, ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ ആകാശവും ഭൂമിയും, അതിവിശാലമായി ആകാശവും, ഒരു പോരായ്മയുമില്ലാത്ത ആകാശവും ഭൂമിയും, അതിവിശാലമായ ഭൂമി, അതിലുള്ള ജന്തുക്കളും അതിലുള്ളതുമെല്ലാം, അള്ളാഹു മഴ വർഷിപ്പിക്കുന്ന അതിൽ നിന്ന് അത് മുഖേന നിർജീവമായ ഭൂമിക്ക് ജീവൻ വെക്കുന്ന, ഇതൊക്കെ കണ്ണുകൊണ്ട് കാണുന്ന അള്ളാഹുവിന്റെ അത്ഭുതകരമായ അതിമഹത്തായ കുദറത്താണ്. ഇത് യഥാർത്ഥത്തിൽ മരിച്ചതിന് ശേഷം അള്ളാഹു ജീവിപ്പിക്കുന്നതിനേക്കാൾ ചെറുതാണ്. അതിനേക്കാൾ വലുതാണിത്. അള്ളാഹു മരിച്ചവരെ മരണത്തിന് ശേഷം ജീവിപ്പിക്കുന്നതിനേക്കാൾ വലുതാണ് യഥാർത്ഥത്തിൽ ഈ കണ്ണുകൊണ്ട് കാണുന്ന അത്ഭുതങ്ങൾ. മരണപ്പെട്ടവർ അള്ളാഹു രണ്ടാമത് ജീവിപ്പിക്കുന്നത് ഇതിനേക്കാൾ ചെറുതാണ്. നോക്കി, വലുതവൻ കണ്ണുകൊണ്ട് കാണുന്നു, എന്നിട്ട് അവൻ എന്ത് ചെയ്യുന്നു? ചെറുതായി അതൊന്നും നടക്കൂല, അതെങ്ങനെ നടക്കും? അത്ഭുതം എന്ന് പറഞ്ഞ് ശൈഉൻ അജീബ്. ഈ ആയത്തിന്റെ സൂറത്തിന്റെ തുടക്കത്തിലുണ്ടായല്ലോ, തുടക്കത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, അതാ ശൈഉൻ അജീബ്, അത്ഭുതമാണെന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ഇക്കണ്ട അത്ഭുതങ്ങൾ അതിനോളം വരികയില്ല. അത് അല്ലാഹു പറഞ്ഞതല്ലേ, ലഖൽഖുസ് സമാവാതി വൽ അർദി അക്ബറു മിൻ ഖൽഖിൻ നാസ്, ആകാശങ്ങളെയും ഭൂമിയെയും പടക്കുക എന്നത് മനുഷ്യരെ പടക്കുന്നതിനേക്കാൾ വലുതാണ്. എത്ര ആയത്തുകളിൽ അല്ലാഹു അത് പറഞ്ഞു? അവലം യറൌ അന്നല്ലാഹല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ വലം യഅയ ബിഖൽഖിഹിന്ന ബിഖാദിരിൻ അലാ അൻ യുഹിയൽ മൗത بلا انه على كل شيء قدير اولم يروا اور ചിന്തിക്കുന്നില്ല അവർ പറയട്ടെ അന്ന അല്ലാഹു الذي خلق السماوات والارض ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച അല്ലാഹു ولم يعي بخلقهن അവയെ പടച്ചിട്ട് ഒരു ക്ഷീണമോ അല്ലെങ്കിൽ പടച്ച സൃഷ്ടികളെ കുറിച്ച് ഒരു ധാരണയില്ലായ്മയോ കുറേയുണ്ട്, അവരെന്തെങ്കിലും മനസ്സിലാകാതായി പോകുമോ? ഇതൊന്നുമില്ലാത്ത റബ്ബ് ബിഖാദിരിൻ, അവൻ കഴിവുള്ളവനല്ലയോ? അല അൻ യുഹിയൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ? ബല, അതെ. ഇന്നഹു അല കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. വമിൻ ആയാതിഹി അന്നക തറൽ അർദ ഖാശിഅ ഫഇദ അൻസൽന അലൈഹൽ മാഅ ഇഹ്തസ്സത് വറബത് ഇന്നല്ലദീ അഹ്യാഹ ലമുഹിയൽ മൗത ഇന്നഹു അല കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ് അവൻ ഭൂമി, നീ ഭൂമിയെ വറ്റി വരേണ്ടതായി കാണുക എന്നത്. എന്നിട്ട് അള്ളാഹു അതിന്മേൽ, അള്ളാഹു പറയുന്നു, നാം അതിന്മേൽ മഴ വർഷിപ്പിച്ചാൽ ഇഹ്തസ്സത് വറബത്, അത് വിറക്കുന്നു, അത് ഉയരുന്നു. ഇന്നല്ലദീ അഹ്യാഹ, ആ ഭൂമിയെ ജീവിപ്പിച്ചവൻ, ലമുഹിയൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കുക തന്നെ ചെയ്യുന്നവനാണ്. ഇന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിലൂടെ അതനുസരിച്ച് ജീവിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങളെ അവർ എല്ലാ മുസീബത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ കിതാബിലേക്ക് മടങ്ങിക്കൊണ്ട് അരാജകത്വമോ നമ്മുടെ ദീനിന് യോജിക്കാത്ത കാര്യങ്ങളോ ഒരിക്കലും ചെയ്യാതെ, അതിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരിക്കലും പോകാതെയാണ് അല്ലാഹുവിന്റെ സഹായം നാം തേടേണ്ടത്. അല്ലാഹുവിന്റെ സഹായമാണ് എല്ലാത്തിനും മുകളിൽ വേണ്ടത്. അല്ലാഹുവിനോടുള്ള ദുആഇനെ അവമതിക്കാനും അതിനെ വില കുറച്ച് കാണാനും റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങും എന്ന വാക്കിനെ പോലും പരിഹസിക്കാനും ചില ആളുകൾ ഈ സമയത്ത് പോലും മുന്നോട്ട് വരുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ മുസ്ലിമീങ്ങൾക്ക് നിർബുദ്ധി നൽകുമാറാകട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും അള്ളാഹു നമുക്ക് മുസ്ലിം ഉമ്മത്തിന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. اللهم انصر المسلمين المستضعفين في بلدنا. اللهم احفظ المسلمين. اللهم احفظ دماءهم واموالهم واعراضهم ونساءهم واولادهم يا رب العالمين. يا قوي يا عزيز، اللهم منزل الكتاب، مجري السحاب، هازم الاحزاب، سريع الحساب، اهزم اعداء المسلمين وزلزلهم ومزق ملكهم ومزقهم كل ممزق يا رب العالمين. اللهم انصرنا على اعدائنا واحفظنا بحفظك يا ارحم الراحمين يا قوي يا عزيز يا ذا الجلال والاكرام. وصلى الله وسلم على نبينا محمد واله وصحبه اجمعين. سبحانك اللهم وبحمدك، اشهد ان لا اله الا انت، استغفرك واتوب اليك.